ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കുറ്റവാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യതയോടും വേഗത്തിലും ലഭ്യമാക്കുന്നതിന് സിബിഐ വികസിപ്പിച്ച ഭാരത് പോൾ പോർട്ടൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് HMPV വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്തും അതീവ ജാഗ്രത. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി ഇന്ന് പ്രഖ്യാപിക്കും. രാജ്യത്തിന്റെ പുസ്തക തലസ്ഥാനം എന്ന പദവിക്ക് ഏറ്റവും യോഗ്യതയുള്ള സംസ്ഥാനം കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിന്തറ്റിക് ലഹരി ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തുന്ന അതിർത്തികൾ കേന്ദ്രീകരിച്ച് എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി MB രാജേഷ്. 63rd സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് തിരശ്ശീല വീഴും. കണ്ണൂർ ജില്ല 1st സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ ഇന്ന് കർണാടക സന്ദർശിക്കും. ക്ഷേത്ര ധർമ്മസ്ഥലയിൽ ജ്ഞാനദീപ 2024-25 പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഉപരാഷ്ട്രപതി മെഗാ ക്യൂ കോംപ്ലക്സും രാജ്യത്തിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടു ദിവസത്തെ ആന്ധ്രാപ്രദേശ് ഒഡീഷ സന്ദർശനം നാളെ ആരംഭിക്കും. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് 2,00,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ഒഡീഷയിൽ 18th പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വികസിത ഭാരതത്തിനായുള്ള പ്രവാസികളുടെ സംഭാവന എന്നതാണ് ഇത്തവണത്തെ സമ്മേളനത്തിന്റെ പ്രമേയം. 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ പ്രവാസികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സിബിഐ വികസിപ്പിച്ച ഭാരത് പോൾ പോർട്ടലിന്റെ ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. കുറ്റാന്വേഷണവും കുറ്റവാളികളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് റെഡ് നോട്ടീസുകളും മറ്റ് ഇന്റർപോൾ അറിയിപ്പുകളും ഉൾപ്പെടെ ഇന്റർപോൾ വഴിയുള്ള അന്താരാഷ്ട്ര സഹായത്തിനായുള്ള എല്ലാ അഭ്യർത്ഥനകളും ഭാരത് പോൾ പോർട്ടൽ കാര്യക്ഷമമാക്കും. 5 വിഭാഗങ്ങളായി പ്രവർത്തിക്കുന്ന ഭാരത് പോൾ പോർട്ടൽ അന്വേഷണ ഏജൻസികളെ കൂടുതൽ ശക്തമാക്കും. കുറ്റവാളികളെപ്പറ്റിയുള്ള വിവരങ്ങൾ ഏറ്റവും കൃത്യമായും വേഗത്തിലും ലഭ്യമാക്കാൻ ഭാരത് പോൾ പോർട്ടലിലൂടെ സാധിക്കും. രാജ്യത്തെ കുറ്റാന്വേഷണ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ ഇതിലൂടെ സാധിക്കുമെന്ന് ശ്രീ ഷാ പറഞ്ഞു. 2027-ഓടെ ലോകത്തിലെ 3rd വലിയ സാമ്പത്തിക ശക്തിയാകാൻ ഇതിലൂടെ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകളും അന്വേഷണത്തിലെ മികവിനുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മെഡലും അദ്ദേഹം വിതരണം ചെയ്തു. രാജ്യത്ത് HMPV വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നിലവിലെ സാഹചര്യം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി വിലയിരുത്തി. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ മഹാരാഷ്ട്രയിൽ 2 പേർക്കും ഗുജറാത്തിൽ 1 ആൾക്കും കൂടി HMPV വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 7 ആയി. കർണാടക, ചെന്നൈ എന്നിവിടങ്ങളിൽ 4 പേർക്ക് നേരത്തെ രോഗം കണ്ടെത്തിയിരുന്നു. HMPV വൈറസിന്റെ വ്യാപനത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുൻ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ സൌമ്യ സ്വാമിനാഥൻ പറഞ്ഞു. വൈറസ് പുതിയതല്ലെന്നും ചെറിയ അണുബാധകൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂവെന്നും അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശുചിത്വം പാലിക്കണമെന്നും മുൻകരുതൽ ഉണ്ടാകണമെന്നും ഡോക്ടർ സൌമ്യ സ്വാമിനാഥൻ പറഞ്ഞു. 2001-ലാണ് HMPV ആദ്യമായി കണ്ടെത്തിയത്. ചുമ, പനി, മൂക്കടപ്പ്, ശ്വാസതടസ്സം എന്നിവയാണ് HMPV ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ. HMPV വൈറസ് ബാധയ്ക്കെതിരെ കേരളം ഇതിനകം മുൻകരുതൽ നടപടി സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. 70-അംഗ നിയമസഭയുടെ കാലാവധി ഫെബ്രുവരി 23-ന് അവസാനിക്കും. ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി ദേശീയ തലസ്ഥാനത്തെ എല്ലാ അസംബ്ലി സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. BJP ഇതുവരെ 29 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 83 ലക്ഷത്തിലധികം പുരുഷ വോട്ടർമാരും 71 ലക്ഷത്തിലധികം സ്ത്രീ വോട്ടർമാരും 1,261 ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടെ ഡൽഹിയിലാകെ 1,55,00,000 വോട്ടർമാരാണ് നിലവിലുള്ളത്. രാജ്യത്തിന്റെ പുസ്തക തലസ്ഥാനം എന്ന പദവിക്ക് ഏറ്റവും യോഗ്യതയുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയുടെ 3rd അന്താരാഷ്ട്ര പുസ്തകോത്സവം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വിവിധ നഗരങ്ങളിൽ നടക്കുന്ന പുസ്തകോത്സവങ്ങൾ വായനയ്ക്ക് സംസ്ഥാനം നൽകുന്ന പ്രാധാന്യതയാണ് സൂചിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് ലോക സാഹിത്യനഗരം എന്ന പദവി നേടിയതുപോലെ പുസ്തക തലസ്ഥാനമായി കേരളം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി.
വേൾഡ് ബുക്ക് ക്യാപിറ്റൽ എന്ന പദവിക്ക് അർഹതയുണ്ടെങ്കിൽ ആദ്യം തന്നെ പരിഗണനയ്ക്ക് വരേണ്ടത് നമ്മുടെ ഈ കേരളത്തിന്റെ നഗരങ്ങളാണ്. തലസ്ഥാനത്തിന് പുസ്തകോത്സവങ്ങളുടെ കൂടി തലസ്ഥാനമാവാനുള്ള സർവയോഗ്യതയുമുണ്ട്. കോഴിക്കോട് ലോക സാഹിത്യനഗരിയായതുപോലെ തിരുവനന്തപുരം യുനെസ്കോയുടെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ സ്ഥാനത്തിന് അർഹമാവുമെന്നും പ്രത്യാശിക്കട്ടെ.
പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദന് മുഖ്യമന്ത്രി നിയമസഭാ അവാർഡ് സമ്മാനിച്ചു. ചടങ്ങിൽ മന്ത്രി ജി ആർ അനിൽ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 13 വരെ നടക്കുന്ന പുസ്തകമേളയിൽ 160-ലേറെ ദേശീയ അന്തർദേശീയ പ്രസാധകർ പങ്കെടുക്കുന്നുണ്ട്. സിന്തറ്റിക് ലഹരി ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തുന്ന അതിർത്തികൾ കേന്ദ്രീകരിച്ച് എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ചിറ്റൂർ എക്സൈസ് കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും മികച്ച പ്രവർത്തനമാണ് കേരളത്തിലെ എക്സൈസ് ജീവനക്കാർ നടത്തുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം എക്സൈസിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, അതിൽ ജനങ്ങളും പങ്കാളികളാവണമെന്നും മന്ത്രി പറഞ്ഞു. നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ശക്തമായ ഭൂചലനം ഇന്ന് പുലർച്ചെ 6:50 ഉണ്ടായത്. ടിബറ്റിലെ ഡിംഗി കൌണ്ടിയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ജനങ്ങൾ ജാഗ്രത പാലിക്കാനും സുരക്ഷിതരായിരിക്കുവാനും നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി അഭ്യർത്ഥിച്ചു. ഇന്ത്യയിൽ ഡൽഹി, ബീഹാർ, അസം, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ഭൂകമ്പത്തിന്റെ പ്രകമനം നേരിയ തോതിൽ അനുഭവപ്പെട്ടു. ഭൂകമ്പത്തിൽ നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ 53 പേർ മരിച്ചതായി റിപ്പോർട്ട്. 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ സർവകലാശാല വൈസ് ചാൻസലർമാരുമായി തിരുവനന്തപുരത്ത് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഗവർണറായി ചുമതലയേറ്റതിന്റെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. നീറ്റ് PG യോഗ്യതാ മാനദണ്ഡത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇളവ് വരുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ പുതിയ മാനദണ്ഡ പ്രകാരം യോഗ്യത നേടിയവർക്ക് സംസ്ഥാന PG മെഡിക്കൽ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. നാളെ വൈകുന്നേരം 3 മണിവരെയാണ് ഓൺലൈൻ അപേക്ഷ നൽകേണ്ടത്. 63rd സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് തിരിശ്ശീല വീഴും. വൈകുന്നേരം 5 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കലോത്സവത്തിന്റെ 4th ദിനമായ ഇന്ന് 25 വേദികളിലും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യം തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തവും ഇതേ വേദിയിൽ അരങ്ങേറും. ഹൈസ്കൂൾ വിഭാഗം മലയാള നാടക മത്സരം ടാഗോർ തിയേറ്ററിൽ പുരോഗമിക്കുകയാണ്. മറ്റ് ജനപ്രിയ ഇനങ്ങളായ മിമിക്രി, മോണോ ആക്ട്, ചവിട്ട് നാടകം, നാടോടി നൃത്തം, നാടൻപാട്ട്, കഥാപ്രസംഗം എന്നിവയും വിവിധ വേദികളിലായി അരങ്ങേറുകയാണ്. നാളെ വൈകുന്നേരം നടക്കുന്ന കലോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ ചലച്ചിത്രതാരം ടൊവിനോ തോമസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും.
രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 205 പോയിന്റ് നേട്ടത്തിൽ 78,170, നിഫ്റ്റി 97 പോയിന്റ് ഉയർന്ന് 23,719 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 57,720 രൂപയും ഗ്രാമിന് 7,215 രൂപയുമാണ് ഇന്നത്തെ വില. ശബരിമല സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. ഇന്ന് നട തുറന്നതു മുതൽ രാവിലെ 10 വരെ 35,000-ലേറെ പേർ ദർശനം നടത്തി. തിരുവാഭരണ ഘോഷയാത്ര 12 ഉച്ചയ്ക്ക് പന്തളത്തുനിന്നും പുറപ്പെടും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ.
മകരവിളക്കിനി 7 നാൾ മാത്രം ശേഷിക്കെ വലിയ ഭക്തജന തിരക്കിലാണ് സന്നിധാനം. ശബരിപീഠം മുതൽ 18-ാം പടി കയറാനായി മണിക്കൂറുകൾ കാത്തുനിന്നാണ് തീർത്ഥാടകർ ദർശനം നടത്തുന്നത്. മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായിട്ടുള്ളതിനാൽ തീർത്ഥാടകർക്ക് തത്സമയ ബുക്കിംഗ് വഴി മാത്രമാകും ദർശനത്തിന് ഇനി അനുമതി ലഭിക്കുക. 11 എരുമേലി പേട്ടതുള്ളൽ നടക്കും. തിരുവാഭരണ ഘോഷയാത്ര 12 ഉച്ചയ്ക്ക് പന്തളം വലിയ കോയിക്കൽ ശാസ്താക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും.
കണ്ണപുരം ചുണ്ടയിലെ CPIM പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ 9 BJP RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 10 പേരായിരുന്നു കേസിലെ പ്രതികൾ. 3rd പ്രതി സംഭവശേഷം മരിച്ചു. 2005 ഒക്ടോബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. രാജ്യത്ത് കുറ്റവാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യതയോടും വേഗത്തിലും ലഭ്യമാക്കുന്നതിന് CBI വികസിപ്പിച്ച ഭാരത് പോൾ പോർട്ടൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് HMPV വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാനത്തും അതീവ ജാഗ്രത. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി ഇന്ന് പ്രഖ്യാപിക്കും. രാജ്യത്തിന്റെ പുസ്തക തലസ്ഥാനമെന്ന പദവിക്ക് ഏറ്റവും യോഗ്യതയുള്ള സംസ്ഥാനം കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിന്തറ്റിക് ലഹരി ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തുന്ന അതിർത്തികൾ കേന്ദ്രീകരിച്ച് എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി MB രാജേഷ്. 63rd സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് തിരശ്ശീല വീഴും. കണ്ണൂർ ജില്ല 1st സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.